Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Kathopanishad in Malayalam, presented by G. Balakrishnan Nair. Thank you. Om Namah Shivaya.
എല്ലാവർക്കും എന്റെ പ്രണാം. കഠോപനിഷത്തിലെ അഞ്ചാം വല്യമാണ് നമുക്കിന്ന് ചർച്ച ചെയ്യേണ്ടത്. നാലാം വല്യയിൽ യമൻ മനുഷ്യ ശരീരത്തെ ആസ്പദമാക്കി ആത്മതത്വം വിവരിക്കുക. മനുഷ്യ ശരീരം ബ്രഹ്മത്തിന് താമസിക്കാനുള്ള ഒരു പുരമാണ്. ഗീത 13-ാം അധ്യായത്തിൽ ഭഗവാൻ ക്ഷേത്രം എന്ന് വിളിക്കുന്നു. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമെത്യഭിധീയത്തെ. ഈ ശരീരം ക്ഷേത്രമാണ്. ഏതദ്യോ വേത്തി തമ്പ്രാഹു ക്ഷേത്രജ്ഞ. അകത്തിരുന്നു കൊണ്ട് ഈ ശരീരത്തെ അറിയുന്ന ആളാണ് ക്ഷേത്രജ്ഞൻ. ക്ഷേത്രത്തെ അറിയുന്ന ആൾ ക്ഷേത്രജ്ഞൻ ചാപി മാം വിധി. അർജുന, സകല ശരീരങ്ങളിലും ക്ഷേത്രജ്ഞനായി വർത്തിക്കുന്നത് ഞാനാണ്. അത് തന്നെയാണ് ഉപനിഷത്ത് ഇവിടെ പറയുന്നത്. പുരം ഏകാദശദ്വാരം, 11 വാതിലുകളുള്ള ഒരു പുരം, ഒരു വീട്. പുരം ഏകാദശദ്വാരം, ആരുടെ വീടാണ്? അജസ്യ അവക്രചേതസ, ക്ഷേത്രജ്ഞൻ, ഞാൻ തന്നെ, അതായത് പരമാത്മാവ് എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പുരം ഏകാദശദ്വാരം അജസ്യ അവക്രചേതസ, അജൻ, ജനിക്കാത്തവൻ, ജനിക്കാത്തവനാണ് ഈ പുരത്തിലിരിക്കുന്നത്. അവക്രചേതസ, യാതൊരു വക്രതയുമില്ല, അത്യന്ത ശുദ്ധൻ, നിഷ്കളങ്കൻ, ശുദ്ധബോധം, നമ്മളൊക്കെ ഞാൻ എന്നനുഭവിക്കുന്ന ബോധം, ആ ബോധം ശുദ്ധബോധമാണ്. അതിൻ്റെ ശുദ്ധിക്ക് ഒരു കുറവും വന്നിട്ടില്ല, പക്ഷേ ചില മറവുകൾ അത്രയുള്ളൂ. ആ മറവ് മാറ്റിയാൽ സ്വയം ശുദ്ധബോധമായി ഞാൻ എന്നനുഭവിക്കുന്ന ആത്മാവ് തെളിയും. അത് സൂചിപ്പിക്കാനും കൂടെയാണ് ഈ പുരത്തിൽ താമസിക്കുന്ന ആള് ജനിക്കാത്തവനാണ്, തികച്ചും ശുദ്ധൻ, അവക്രചേതസ എന്ന് പറഞ്ഞാൽ യാതൊരു വക്രതയും ഇല്ല, അങ്ങനെയുള്ള ആളാണ്. പുരം ഏകാദശദ്വാരം അജസ്യ അവക്രചേതസ. യമൻ പറയുന്നു, അല്ലയോ നചികേതസെ, അനുഷ്ടായ നശോചത്തി, ജനിക്കാത്ത ഈ ദേവനെ ശ്രദ്ധയോടെ പിന്തുടരുമെങ്കിൽ അനുഷ്ടായ നശോചത്തി, ദുഃഖമുണ്ടാവുകയേയില്ല. ജനിക്കാത്ത ദേവനാണ്, ശുദ്ധനാ, ശുദ്ധബോധം, ശുദ്ധാനന്ദമാണ്. എങ്ങനെയാണ് ഈ ദേവനെ പിന്തുടരുക? അദ്ദേഹത്തെ മറച്ചിരിക്കുന്ന മറകളൊക്കെ ഒന്ന് മാറ്റുക. ഭേദചിന്തയും രാഗദ്വേഷവും ഇതൊക്കെ എപ്പോഴും ഓർമ്മിക്കുക. ഇത്രയേ ഉള്ളൂ മറ, വേറെ ഒരു മറയുമില്ല. ഭേദചിന്തയും രാഗദ്വേഷവും, ഇതാണ് മറ. ഈ മറ കൃത്രിമം, അജ്ഞാനത്തിന്റെ ഫലമായി ഉണ്ടായ മറ അതൊന്ന് മാറ്റിയാൽ ആ ദേവൻ തെളിയും. എങ്ങനെ തെളിയും? ജനിക്കാത്തവനാണെന്ന് തെളിയും. ശുദ്ധാനന്ദം, ശുദ്ധബോധം തന്നെ, ശുദ്ധാനന്ദം, ശുദ്ധാനന്ദമാണെന്ന് തെളിയും. ഇത്രയും തെളിഞ്ഞാൽ പിന്നെ ദുഃഖത്തിനെന്താ പ്രസക്തി? അനുഷ്ടായ നശോചതി വിമുക്തസ്ഥ വിമുജ്യത്തെ. ഇനി ആ ദേവനെ പിന്തുടർന്ന് തികച്ചും ആ ദേവൻ ശരീരത്തിൽ നിന്ന് വേർപെട്ട് കിട്ടിയാൽ, ശരീരവുമായി ആ ദേവന് അങ്ങനെ ഒരു ബന്ധവുമില്ല. ഇപ്പൊ നമ്മളൊക്കെ ഒരു വീട്ടിൽ താമസിക്കുന്നു, വീടുമായി വേർപെടാൻ വയ്യാത്ത ബന്ധം വല്ലതും വീട്ടിൽ താമസിക്കുന്ന ആളിലുണ്ടോ? വേണ്ടെങ്കിൽ എപ്പോ വേണോ വീട് വിട്ടുപോകാവുന്നതേ ഉള്ളൂ. അങ്ങനെ ആ വീട് വിടാനിടയായാൽ വിമുക്തശ്ച വിമുച്യത്തെ പൂർണമായും ദുഃഖനിവൃത്തി വന്ന മോക്ഷം. മോക്ഷം എന്ന് പറഞ്ഞാൽ ദുഃഖനിവൃത്തി, അല്ലാതെ പരലോകത്ത് പോയി നേടേണ്ട ഒന്നുമല്ല. ഇവിടെ വച്ച് പൂർണമായ ദുഃഖശമനം, അതാണ് മോക്ഷം. ഈ ശരീരത്തിൽ നിന്നും പൂർണമായി ആ അജൻ വിമുക്തൻ ആകുമെങ്കിൽ വിമുച്യത്തെ, ആ നിമിഷം മോക്ഷം വന്നു ചേരുകയും ചെയ്യുന്നു. ഇതാണ് ഒന്നാമത്തെ മന്ത്രം. രണ്ടാമത്തെ മന്ത്രം ഹംസ ശുചിഷത് എന്ന് തുടങ്ങുന്ന മന്ത്രം സർവവും ബ്രഹ്മമയമാണ് എന്ന് വിവരിക്കുന്ന മന്ത്രമാണ് രണ്ടാമത്തേത്. ആദ്യത്തേത് ശരീരം ബ്രഹ്മത്തിന് താമസിക്കാനുള്ള ഒരു പുരം വീടാണ്. അതിൽ ബ്രഹ്മം താമസമുറപ്പിച്ചിരിക്കുന്നു. അജൻ അവക്രചേതസ് ജനിക്കാത്തവൻ, യാതൊരു കളങ്കവും പുരളാത്തവൻ, ശുദ്ധാനന്ദ സ്വരൂപി, അങ്ങനെയുള്ള ബ്രഹ്മമാണ് ഈ പുരത്തിൽ താമസിക്കുന്നത്. പുരത്തിൽ ശയിക്കുന്നവൻ പുരുഷൻ, അങ്ങനെയാണ് ബ്രഹ്മത്തിന് പുരുഷൻ എന്ന പേര് വന്നത്. പുരത്തിൽ കഴിഞ്ഞുകൂടുന്നവൻ പുരുഷൻ. ആ പുരുഷനെ ശ്രദ്ധയോടെ പിന്തുടർന്ന് ജീവിക്കാമെങ്കിൽ, അതായത് ആ പുരുഷനെ ശ്രദ്ധയോടെ പിന്തുടരുക എന്ന് വെച്ചാൽ മറകൾ മാറ്റുക. അദ്ദേഹത്തെ പല മറകൾ, ഭേദചിന്തകളും രാഗദ്വേഷങ്ങളും, വേറെ ഒരു മറയുമില്ല, അതൊന്ന് മാറ്റാമെങ്കിൽ അദ്ദേഹം വ്യക്തമായി തെളിഞ്ഞു വരും. എങ്ങനെ ജനിക്കാത്തവനാണ്, ശുദ്ധാനന്ദമാണ് എന്ന രീതിയിൽ തെളിഞ്ഞു വരും. അനുഷ്ഠായ ന ശോചത്തി, പിന്നെ ദുഃഖമില്ല. വിമുക്തശ്ച വിമുച്യത്തെ, ആ പുരത്തിൽ നിന്നും വേർപെടാൻ സാധിച്ചാൽ പൂർണ്ണ ദുഃഖമോചനം, മോക്ഷം. ഒരു പുരത്തിൽ താമസിക്കുന്ന ആളിന് ആ വീടുമായി വേർപെടാൻ വയ്യാത്ത ബന്ധമൊന്നുമില്ലല്ലോ. ഒരു വീട്ടിൽ താമസിക്കുന്ന ആളിന് എപ്പോ വേണോ ഇറങ്ങിപ്പോവാം. അതുപോലെ ആ വീടിനെ ഒന്ന് വിട്ടുകിട്ടിയാൽ ഈ താമസക്കാരൻ പൂർണ്ണ ആനന്ദം എന്ന് തെളിയും. അതോടുകൂടി മോക്ഷം, പൂർണ്ണമായ മോക്ഷം. അടുത്ത മന്ത്രമാണ് ഹംസ ശുചിഷത് എന്ന് തുടങ്ങുന്നത്. അത് അതിന്റെ പദാർത്ഥം നമുക്കോരോ പദത്തിന്റെയും അർത്ഥം വിവരിച്ചുകൊണ്ടിരുന്നാൽ സമയം കിട്ടില്ല. അതുകൊണ്ട് അത് ഭാഷ്യം നോക്കി മനസ്സിലാക്കുക. അതിന്റെ ചുരുക്കം ഇത്രയുള്ളൂ: സൂര്യൻ മുതൽ ഭൂമി ജലം വരെ എല്ലാം ബ്രഹ്മം. ഇവിടെ അതല്ലാതെ മറ്റൊരു പദാർത്ഥവുമില്ല, ബ്രഹ്മമല്ലാതെ. സർവം ബ്രഹ്മമയം എന്ന് വളരെ വാചാലമായി ഓരോ കാഴ്ചയെയും എടുത്തു കാട്ടി വിവരിക്കുന്നതാണ് രണ്ടാമത്തെ മന്ത്രം. ഒന്നാമത്തെ മന്ത്രം ഊർധ്വം പ്രാണമുന്നയത്യപാനം പ്രത്യദർശ്യത്തി. ഈ ശരീരത്തിലിരുന്നുകൊണ്ട് ഈ ദേവൻ പ്രാണനെ ശരീരത്തിന്റെ മുകൾ ഭാഗത്തേക്ക് നയിക്കുന്നു, അപാനനെ ശരീരത്തിന്റെ കീഴ്ഭാഗത്തേക്ക് നയിക്കുന്നു. പ്രാണം ഊർധ്വം പ്രാണമുന്നയത്തി, അപാനം പ്രത്യഗസ്യതി. പ്രത്യഗസ്യതി ശരീരത്തിന്റെ താഴ്ഭാഗത്തേക്ക് നയിക്കുന്നു. മധ്യേ വാമനമാസീനം, ഈ പ്രാണന്റെയും അപാനന്റെയും മധ്യത്തിൽ വാമനം, നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്കുഷ്ടതുല്യൻ, തള്ളവിരലിന് തുല്യമായ ഒരു തേജോ നാളമായി പ്രത്യക്ഷപ്പെടാനിടയുള്ള വാമനൻ എന്ന് വെച്ചാൽ ചെറിയവൻ. വാമനാവതാരത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ, വാമനൻ ചെറിയവൻ എന്നുവെച്ചാൽ ഉള്ളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഒരു തള്ള വിരലിന് തുല്യമായ തേജോ നാളം അങ്ങനെ പ്രത്യക്ഷപ്പെടും. വാമനമാസീനം, മധ്യേ വാമനമാസീനം, വിശ്വേ ദേവാ ഉപാസത്തെ, ഒരു ചെറിയ തേജോനാളമായി പ്രത്യക്ഷപ്പെടുകയാണ് എന്ന് വെച്ച് അങ്ങനെയാണെന്ന് കരുതരുത്. സകല ദേവന്മാരും ഈ അങ്കുഷ്ടതുല്യനായ പുരുഷനെ ആശ്രയിച്ച് കഴിയുന്നു എന്ന് പറഞ്ഞാൽ ഉപാസിക്കുന്നു, എല്ലാ ദേവന്മാരും ഈ സത്യത്തിൽ നിന്ന് പൊന്തുന്നു, ഉണ്ടെന്ന് തോന്നുന്നു, അതിൽ തിരിച്ചു ലഭിക്കുന്നു. ദേവന്മാരൊക്കെ ബോധത്തിലെ നാമരൂപങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം വിശദമായി ചർച്ച ചെയ്തതാണല്ലോ. ബോധം രൂപം നാമം തീർന്നു ജഗത്ത്, ജഗത്തിനെക്കുറിച്ചുള്ള വിവരണം മുഴുക്കെ തീർന്നു. ഇത് ഓർമ്മിക്കുക, ബോധം രൂപം നാമം, ബോധം സത്യം, രൂപവും നാമവും അതിലെ പൊന്തി മറയുന്ന വെറും കാഴ്ചകൾ. ഇതാർക്ക് അല്പം ചിന്തിച്ചാൽ വെളിപ്പെടാത്തത്, വസ്തു രൂപം നാമം. സ്വർണ്ണ ആഭരണങ്ങളിൽ സ്വർണം വസ്തു, ആഭരണങ്ങൾ രൂപം നാമം. പക്ഷെ എത്രയെത്ര നാമരൂപങ്ങൾ മാറി വന്നാലും വസ്തുവിന് മാറ്റമില്ല. അതുകൊണ്ടാണ് മനസ്സുകൊണ്ട് ഇത് ചിന്തിച്ചറിയണം. ഇവിടെ ലേശം പോലും പലതില്ല. അമീബ മുതൽ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ വരെയുള്ള രൂപങ്ങൾ പൊന്തുന്നു മറയുന്നു, പൊന്തുന്നു മറയുന്നു. വസ്തുബോധം, എവിടെയും വസ്തുബോധം, ബ്രഹ്മം, ശാസ്ത്രീയമായ ഈശ്വരതത്വം, ഇതാണ് വസ്തുസ്ഥിതി. അപ്പോ പ്രാണന് മുകളിലോട്ട് ഉന്നയിക്കുകയും അവനെ കീഴ്പോട്ട് നടത്തുകയും ചെയ്യുന്ന ആ സത്യം, അവയുടെ മധ്യത്തിൽ ഇരിക്കുന്ന സത്യത്തെ, വിശ്വേ ദേവാ ഉപാസത്തെ, സകല ദേവന്മാരും ആശ്രയിച്ചു കഴിഞ്ഞുകൂടുന്നു. അവരൊക്കെ ഉണ്ടാകുന്നത് അതിൽ, നിലനിൽക്കുന്നു എന്ന് തോന്നുന്നത് അതിൽ, തിരിച്ചു ലയിക്കുന്നു എന്ന് തോന്നുന്നത് അതിൽ. അതുകൊണ്ടാണ് വിശ്വേ ദേവാഹ, സകല ദേവന്മാരും ആ സത്യത്തെ ഉപാസിച്ച് കഴിഞ്ഞു കൂടുന്നു. അസ്യ വിശ്രംസമാനസ്യ, അടുത്ത മന്ത്രം, അസ്യ വിശ്രംസമാനസ്യ ശരീരസ്ഥസ്യ ദേഹിന ദേഹാത് വിമുച്യമാനസ്യ കിമത്ര പരിശിക്ഷത്തെ അല്ലെങ്കിൽ നചികേതസെ. ഈ സത്യം, ഈ അജൻ അവക്രചേതസ് ഈ ശരീരത്തിൽ നിന്നും വിട്ടുപോയി എന്ന് കരുതു. കിമത്ര അവശിഷ്യത്തെ, പിന്നെ എന്ത് ബാക്കി കാണും? ശരീരം പോലുമില്ല. ശരീരം അവിടെ കിടക്കയല്ലേ, പക്ഷെ ഉണ്ടെന്നാരനുഭവിക്കും? എന്ത് കിടന്നാലും ഉണ്ടെന്ന അനുഭവമില്ലെങ്കിൽ അതില്ല. അതല്ലേ വസ്തുത? ഉണ്മ ബോധത്തിന്റെ മാത്രം അനുഭവം. അതുകൊണ്ടാണ് സത്ത് ചിത്ത്, സത്ത് ഉണ്മ. ചിത്ത് എന്ന് പറഞ്ഞാൽ ബോധം. ഉണ്മ അനുഭവിക്കാത്തിടത്ത് ഉണ്മയില്ല. അപ്പൊ ഉണ്മ ആർക്കാ? ഉണ്ട്. ഉണ്മ എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്ന അനുഭവം. ആ അനുഭവം ബോധത്തിന് മാത്രം. അതുകൊണ്ടാണ് സത്ത് ചിത്ത്, സത്തും ചിത്തും ഒന്നാണ്. അല്ലാതെ സത്തും ചിത്തും രണ്ടല്ല. കാരണം സത്ത് അനുഭവം ബോധത്തിന് മാത്രം. ആനന്ദം, ശുദ്ധമായ ആനന്ദം, ഈ ചിത്തിന്റെ മറകൾ മാറ്റിയാൽ, പുരത്തിലിരിക്കുന്ന ചിത്തിന്റെ മറകൾ മാറ്റിയാൽ ശുദ്ധ ആനന്ദം. ആനന്ദത്തിൽ സത്തും ചിത്തും ഒരുമിക്കുന്നു. ഇതൊക്കെ പര്യായപദങ്ങൾ ബ്രഹ്മത്തിന്റെ. സത്ത് ചിത്ത് ആനന്ദം പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നത് നമുക്കത് പ്രത്യേകം ഒന്ന് ഗ്രഹിക്കാൻ വേണ്ടി മാത്രം. മൂന്നും ഒരേ വസ്തു, സത്തും ചിത്തും ആനന്ദവും ബ്രഹ്മം. ബ്രഹ്മത്തിന്റെ പണ്ടേ ഉള്ള നിർവചനമാണ്. എന്താ ബ്രഹ്മം? സച്ചിദാനന്ദം. നമ്മളൊക്കെ കേട്ടിട്ടില്ലേ സച്ചിദാനന്ദം? സത്ത് ചിത്ത് ആനന്ദം. സത്ത് ഉണ്മ, അതാർക്കാണ്? ചിത്തിന്. ചിത്ത് ശുദ്ധമായാൽ ആനന്ദം. അതുകൊണ്ടാണ് സച്ചിദാനന്ദൻ ബ്രഹ്മ എന്ന് പറയുന്നത്. അപ്പോ ഈ സച്ചിദാനന്ദം, ഈ സത്ത് ഇറങ്ങിപ്പോയാൽ അലോ നചികേതസെ, പിന്നെ എന്ത് ശേഷിക്കും? പിന്നെ ആ വ്യക്തിയും ശേഷിക്കില്ല, ജഗത്തും ശേഷിക്കില്ല. സച്ചിദാനന്ദം ഇറങ്ങിപ്പോയി, അയാൾക്ക് പിന്നെ എന്താ ജഗത്ത്? ഒരു ജഗത്തുമില്ല. ജഗത്ത് എത്ര വലുതുമാകട്ടെ, അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടെന്നിരിക്കട്ടെ, അവനവന്റെ ശരീരത്തിലിരിക്കുന്ന ഞാൻ ഇല്ലെന്ന് വെച്ചാൽ, എനിക്ക് എന്റെ ഉള്ളിലെ ഞാനില്ലെന്ന് വെച്ചാൽ, ഒരു ബ്രഹ്മാണ്ടവുമില്ല, എല്ലാം തീർന്നു. അപ്പോ എന്റെ ജഗത്തിന്റെ മുഴുവൻ അനുഭവ കേന്ദ്രം ഞാനാണ്. ആലോചിച്ചു നോക്കുക, ഞാൻ ഇല്ലാതായാൽ ശരീരം ഉൾപ്പെടെയുള്ള ജഗത്തപ്പടി തീരുന്നു, പിന്നെ ഒരു നിമിഷം പോലും ഒരു ജഗത്തുമില്ല. ഏ, മറ്റുള്ളവർക്കുണ്ടല്ലോ സാർ ജഗത്ത്. അതെ, അവരുടെ ഉള്ളിൽ ഈ അജൻ സ്ഥിതി ചെയ്യുന്നു. അജൻ ഉണ്ടെന്ന് അനുഭവിക്കാൻ ഉള്ളിടത്തോളം എല്ലാം ഉണ്ട്. അജൻ ഉണ്ടെന്ന് അനുഭവിക്കാനില്ലയോ? ഒന്നുമില്ല. നമ്മുടെ ഒക്കെ ഉള്ളിൽ പ്രപഞ്ചത്തിന്റെ അനുഭവ കേന്ദ്രം ഈ ഞാനാണ് ഞാൻ. അതുകൊണ്ട് ഞാനാണ് എന്റെ പ്രപഞ്ചം, എന്റെ പ്രപഞ്ചം ഞാനാണ്. എന്തുകൊണ്ട്? ഞാനില്ലേ പ്രപഞ്ചമില്ല, ഞാനുണ്ട് പ്രപഞ്ചമുണ്ട്. അതുകൊണ്ട് ഞാൻ തന്നെയാണ് പ്രപഞ്ചം. ആർക്കെങ്കിലും ഈ യുക്തി തിരസ്കരിക്കാൻ പറ്റുമോ? ഞാനുണ്ടോ പ്രപഞ്ചമുണ്ട്, ഞാനില്ലേ പ്രപഞ്ചമില്ല. അവോ അസ്യ വിശ്വംസമാനസ്യ ശരീരസ്ഥസ്യ ദേഹിന. എന്താ നചികേതൻ ചോദിച്ചത്? മരണാനന്തരം എന്ത് എന്നല്ലേ? അതെ, ഈ ശരീരം എന്ന പുരത്തില്ല, ഒരു മായാരൂപത്തിൽ ഇരിക്കുന്ന ജനിക്കാത്ത വസ്തുവാണ് ആത്മാവ്. അപ്പൊ പിന്നെ അത് മരിക്കില്ലല്ലോ. അത് മനസ്സിലാക്കൂ, അത് മരിക്കുന്നില്ല. ന പ്രാണേന ന അപാനേന മർത്തോ ജീവതി കഷ്ടന. അല്ലയോ നചികേതസേ, ഒരു മനുഷ്യനും പ്രാണനെ കൊണ്ടോ അപാനനെ കൊണ്ടോ അല്ല ജീവിക്കുന്നത്. പിന്നെ ന പ്രാണേന ന അപാനേന മർത്തോ ജീവതി കഷ്ടന. ഇതരേണ ജീവന്തി, മറ്റൊന്നിനാലാണ് ജീവിക്കുന്നത്. യസ്മിൻ നേതാ ഉപാശ്രിതവും, ഈ പ്രാണനും അപാനനും ഏതിനെ ആശ്രയിച്ച് ചലിക്കുന്നുവോ അതിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അതാണ് ബോധം. ബോധത്തെ ആശ്രയിച്ചാണ് ശക്തിസ്പന്ദനം മുതൽ ഉള്ള വായു പ്രാണൻ ഒക്കെ ചലിക്കുന്നത്. ബോധമില്ലെന്ന് വെച്ചാൽ പ്രാണനുമില്ല, എനർജിയുമില്ല, ഒന്നുമില്ല. അപ്പോ ഇതരേണത് ജീവന്തി യസ്മിൻ നേതാ ഉപാശ്രിതവും. അപ്പോ ഒന്നാം മന്ത്രത്തിൽ പറഞ്ഞതെന്താ? ഇങ്ങനെ ഉള്ളിൽ തന്നെ വ്യക്തമായി അനുഭവിച്ചുകൊണ്ട് ഉണ്ട് ഉണ്ട് ഞാനുണ്ട് ഈ സത്യത്തെ നമുക്ക് പിടിയിട്ടില്ലെങ്കിൽ പിന്നെ ഏത് സത്യത്തെയാ പിടികിട്ടുന്നത്? ഉണ്ട് ഉണ്ട് എന്നനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജനിക്കാത്ത ശുദ്ധമായ ആ സത്യത്തെ പിന്തുടർന്ന് ജീവിക്കൂ. എങ്ങനെയാണ് അതിനെ? ഇപ്പൊ ഈ ജഡശരീരത്തെ പിന്തുടർന്നാണ് എല്ലാവരുടെയും ജീവിതം. അതിന്റെ ഫലമായിട്ടോ? നേരം വെളുത്ത ഇരുട്ടുന്നതുവരെ രാഗദ്വേഷങ്ങൾ വളർത്തുക, എവിടെ നോക്കിക്കൊള്ളുക, ഭേദചിന്തയും രാഗദ്വേഷവും വളരുക. സുഖം വേണം താനും, ഈശ്വരനെ കിട്ടണം. എവിടെ കിട്ടാനാണ്? ഒരിക്കലും കിട്ടില്ല. ഇരുട്ടിൽ നിന്ന് ഇരുട്ടിലേക്ക്, അഥവാ ഉപനിഷത്തിന്റെ ഭാഷയിൽ മരണത്തിൽ നിന്ന് മരണത്തിലേക്ക് പോയാനല്ലാതെ വേറെ ഗതിയൊന്നുമില്ല. ഉള്ളിലിരുന്നു കൊണ്ട് ഈ ഞാൻ എന്നെ മറച്ചിരിക്കുന്ന കൃത്രിമങ്ങളായ, ഞാൻ സങ്കല്പിച്ചുണ്ടാക്കിയതാണ് എന്റെ ശത്രു, എന്റെ ജാതി, എന്റെ മതം എവിടെ ഇരിക്കുന്നു ഇതൊക്കെ. തത്വചിന്ത ഉറപ്പു വന്നാൽ സർവം ബ്രഹ്മമയം. ആ തത്വം ഉറപ്പാക്കിക്കൊണ്ട് നിരന്തരം ഉള്ളിലിരിക്കുന്ന ഈ നിത്യസത്യത്തെ പിന്തുടർന്ന് ജീവിക്കുക, അതിനെ ശുദ്ധമാക്കുക. അതിനെ അല്ല, അതിന്റെ മറകളെ എടുത്തുമാറ്റി ശുദ്ധമാക്കുക. കായേന മനസാ വാച കേവലൈരിന്ദ്രിയൈരവി യോഗിന കർമ്മകുർവന്തി സംഘം തിത്വ ആത്മശുദ്ധയെ. നല്ല ഗീത പറയുന്നത് കർമ്മം മുഴുവൻ ഈ ആത്മശുദ്ധിക്കായിരിക്കണം. നിരവർത്തിയുന്ന കർമ്മം മുഴുവൻ രാഗദ്വേഷങ്ങൾ വളർത്താനും ഭേദചിന്ത വളർത്താനും. നമ്മുടെ ഇവിടെ ലോകമൊട്ടുക്ക്, അതുകൊണ്ട് താൻ ലോകമൊട്ടുക്കേരിയുന്നു എന്ന് പത്രമെടുത്ത് നോക്കിയാലും ഇന്നത്തെ പത്രം നോക്കിയാലും കാണാം. അവിടെ ഒരു വിമാനം തകർന്നു, എന്താ ഇതൊക്കെ? ഒന്നുമില്ല, ഇതൊക്കെ ഒരു നേരം പോക്ക്. സത്യത്തെ അറിയാത്തത് കൊണ്ടുള്ള ഭ്രമം. ഇറാഖിൽ പാമ്പ് പൊട്ടി 50 പേർ മരിച്ചു. അവിടെ ഞാൻ ഈ ന്യൂസ് പറയുന്നത് എന്ന് ഇതല്ലേ നടക്കുന്നത്? ഇവിടെ എല്ലാരും മരിക്കുന്നില്ലല്ലോ സാർ, നമ്മളൊക്കെ ഇവിടെ ജീവിച്ചിരിക്കല്ലേ. എന്നാണ് പിന്നെയും വാദം. എന്ത് ജീവിച്ചിരിപ്പാണ്? എപ്പോഴാണ്? ഒരു വിമാനവും തകരണ്ട. എഞ്ചിനൊരു ചെറിയ വേദന വന്നാൽ അവർ തോറുന്നു. ആ വേദന എന്തുണ്ടാ വരുന്നത്? മുഴുവൻ ഈ അസത്യത്തെ പിന്തുടരുന്നുള്ള ഭേദചിന്തയും രാഗദ്വേഷവും നിമിത്തം മനസ്സത്യന്റെ ചഞ്ചലം, മനസ്സിന്റെ ചഞ്ചലതയാണ് ടെൻഷൻ എന്നൊക്കെ പറയുന്നത്. ഇത്തരം രോഗങ്ങൾക്കൊക്കെ കാര്യം അതാണ്. എന്നുവെച്ചാൽ ശരീരം പോലും പെട്ടെന്ന് നഷ്ടപ്പെടുന്നു ഈ സത്യത്തെ അന്വേഷിക്കാത്തതുകൊണ്ട്. നേരെ മറിച്ച് ഈ സത്യത്തെ അന്വേഷിച്ച് മുമ്പോട്ട് പോകുമെങ്കിൽ അവർക്കുമൊക്കെ ശരീരം നഷ്ടപ്പെട്ടിട്ടില്ല, പെട്ടിട്ടുണ്ട്. അതല്ലേ ഇപ്പൊ പറഞ്ഞത്, ഉപനിഷത്ത് പറഞ്ഞത്, വിമുക്തസ്ഥ വിമുച്യത്തെ. അവര് പൂർണമായും ശരീരത്തിൽ നിന്നും പുറത്തു പോയിട്ട് അതിനെ ഉപേക്ഷിക്കുക ചെയ്യുന്നത്. വീട്ടിൽ നിന്നും പുറത്ത് ഇറങ്ങിയിട്ട് അതിനെ ഉപേക്ഷിച്ചു. ഇതിന് ധാരാളം ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ പുരാണങ്ങളിൽ തന്നെ ഉണ്ട്. സന്യസിച്ചവരൊന്നുമല്ല, സന്യസിക്കുന്നതിനൊരു വിരോധമില്ല. ഗംഭീരന്മാർ ചക്രവർത്തിമാർ, ഭാഗവതത്തിലൊരു ചക്രവർത്തിയുടെ കഥയുണ്ട്, അംബരീഷൻ. അംബരീഷ ചക്രവർത്തിയുടെ കഥ ഇവിടെ ഭാഗവതം ഒരു പുസ്തകമുണ്ട്, അതിൽ വായിച്ചു നോക്കുക. അദ്ദേഹം നല്ല കാലത്ത് തന്നെ ഈ ശരീരത്തിനകത്തിരിക്കുന്ന അജനും അവക്രചേതസ്സുമായ സത്യത്തെ പിന്തുടർന്നു. അത് നല്ല തെളിഞ്ഞു കിട്ടി അദ്ദേഹത്തിന്. രാജ്യഭാരത്തിലൊന്നും ഒരു ഉദാസീനതയും കാണിച്ചില്ല. രാജ്യഭാരമൊക്കെ ഗംഭീരമായിട്ട് നടത്തി. പക്ഷെ അതൊക്കെ ജഡമാണ്, തന്റെ ശരീരം ഉൾപ്പെടെയെല്ലാം ജഡമാണ് എന്ന് അറിഞ്ഞു. അറിയുന്നത് കൊണ്ട് അതൊന്ന് ഉപേക്ഷിക്കണം എന്നർത്ഥമില്ല. രാജ്യം ഭരിച്ചു. ഭാഗവത പറയുന്നത്, വാസുദേവേ ഭഗവതി തദ്ഭക്തേഷു ച സാധുഷു പ്രാപ്തോ ഭാവം പരം വിശ്വം യേനേദം ലോഷ്ടവത് സ്മൃതം. അംബരീഷിന്റെ കഥയാണ്. അദ്ദേഹം ഉള്ളിലിരിക്കുന്ന ഈ വാസുദേവനെ ശ്രദ്ധയോടെ പിന്തുടരുന്നതിന്റെ ഫലമായി വാസുദേവനിലും തദ്ഭക്തേഷു ച സാധുഷു, അവർ അദ്ദേഹത്തിന്റെ ഭക്തന്മാരായ ജനങ്ങളിലുമൊക്കെ പ്രാപ്തോ ഭാവം പരം, പരം ഭാവം പ്രാപ്ത, പരമകാരണ വസ്തുവിനെ കണ്ടെത്തിയ അംബരീഷൻ. പരമകാരണം എന്താ? ബ്രഹ്മം, ശുദ്ധാനന്ദ ബോധം. ആ ബോധത്തെ കണ്ടെത്തി പ്രാപ്തോഭാവം പരം പശ്യൻ. എവിടെയും അത് തന്നെ കണ്ടു, സകലത്തിലും ആ ബ്രഹ്മത്തെ തന്നെ കണ്ടു. എന്താ ഈ സത്യം തെളിഞ്ഞാൽ, പിന്നെ യുക്തിക്കെങ്കിലും തെളിഞ്ഞാൽ അതിനെ മാത്രമേ കാണാൻ നോക്കൂ. ബോധമാണ് സത്യം, ഞാനതാണ്, നീ അതാണ്, എന്താ നമ്മളൊക്കെ ബോധമാണ്. ഇത് ബുദ്ധിക്ക് തെളിഞ്ഞാൽ ബ്രഹ്മത്തെ അല്ലാതെ പിന്നെ എന്തിനെ കാണാൻ? അങ്ങനെ അംബരീഷൻ വാസുദേവേ ഭഗവതി തദ്ഭക്തേഷു സാധുഷു പ്രാപ്തോ ഭാവം പരം പശ്യൻ, അത് കണ്ടു. ഏനേ വിശ്വം ഏനേദം ലോഷ്ടവത് സ്മൃതം. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉൾപ്പെട്ട ജഗത്തിനെ ഒരു മൺകട്ടയ്ക്ക് തുല്യം അദ്ദേഹം കണ്ടു. വെറും ഒരു മൺകട്ട, അതിനപ്പുറം ഒരു പ്രാധാന്യവും ഈ അനന്ത കുറെ നാമരൂപജടങ്ങൾ, വസ്തു ബ്രഹ്മം മാത്രം. നാമരൂപജടങ്ങൾ തൽക്കാലത്തേക്ക് തോന്നുന്ന വെറും മായാഭ്രമങ്ങൾ, അവ ഉള്ളതല്ല. അവയ്ക്ക് പുതിയ വസ്തുവിനെ ഉണ്ടാക്കാൻ ഒരിക്കലും സാധ്യമല്ല. അങ്ങനെ അദ്ദേഹം എല്ലായിടത്തും പ്രത്യോഭാവം പരം പശ്യൻ, ഏന വിശ്വം ഏനേദം ലോഷ്ടവത് സ്മൃതം. ഈ ജഗത്തിനെ അദ്ദേഹം ഈ കാഴ്ചയുടെ ഫലമായി വെറും ഒരു മൺകട്ട പോലെ കരുതി. ലോകത്തെ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെയും അങ്ങനെയാണോ കരുതിയത്? അതെ. സുതേഷു ദാരേഷു ഗൃഹേഷു ബന്ധുഷു, ശ്രദ്ധിച്ചുള്ള ഭാഗവതമാണ്. സുതേഷു മക്കളിൽ എന്ന് വിചാരിച്ച് മക്കളെയൊക്കെ തള്ളിക്കളഞ്ഞു മറ്റില്ല. അവരിൽ ഈശ്വരനെ കാണുന്നു, അവരിൽ ജലശരീരത്തെയല്ല കാണുന്നത്. അവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈശ്വരപൂജ, ബ്രഹ്മയജ്ഞം, പണ്ടത്തേക്കാൾ ഗംഭീരം. വെറും ജഡമായിരുന്നപ്പോൾ കോപതാപങ്ങളൊക്കെ പ്രകടമാക്കിയാണ് കണ്ടത്, ഇപ്പോൾ അതൊന്നുമില്ല. സുതേഷു ദാരേഷു മക്കളിൽ ഭാര്യമാരിൽ கிரகேஷு பந்துஷு, கிரகங்களில் பந்துக்களில், திவோத்தம செந்தனவாதி பக்திஷு, கல்யாண சைன்யம், ரதங்களுடைய ஒரு சைன்யம், குதிரைகளுடைய சைன்யம், காலால் சைன்யம், திவோத்தம செந்தனவாதி பக்திஷு, அக்ஷய ரத்னாபரணாயுதாதிஷு. ஒருக்கலும் எண்ணி திட்டப்படுத்தன் வையாத்த வண்ணம் உள்ள ரத்னங்கள், ஆயுதங்கள், ஆபரணங்கள், இவையெல்லாம் எல்லாம் ராஜாவின் சொத்து. அக்ஷய ரத்னாபரணாயுதாதிஷு அனந்த கோஷேஷு, அனந்த சம்பத்து நிறஞ்சிட்டுள்ள கதனாவுகள், அனந்த கோஷேஷு அகரோத் அசம்மத்தியம். இவ்விட பாஷிக்கம் யாதொரு சம்சயமில்லாத படம் இவையொன்னும் இல்ல. பின்னையோ இவையிலொக்கே உள்ளது பிரம்மம் மாத்திரம். அதில் மருபூமியில் காலல் ஜலம் காணுவது போலுள்ள நாமரூப பிரவாகம், சிருஷ்டிர் நாம பிரம்மரூபே சச்சிதானந்த வஸ்துவினே அர்த்த உபேனாதிவத் சர்வ நாமரூப பிரசாரணா. சச்சிதானந்த சமுத்திரத்தில், சமுத்திரத்தில் குள்ளையும் திரையும் பதையும் ஒக்க உண்டாகுன்னது போல நாமரூபங்கள் ഇങ്ങനെ പ്രസരിക്കുക, അതാണ് സൃഷ്ടി. സൃഷ്ടി എന്ന് പറയുന്നത് ബോധത്തിൽ നാമരൂപ ആവിർഭാവം, സംഹാരം എന്ന് പറയുന്നത് നാമരൂപ തിരോഭാവം, സ്ഥിതി എന്ന് പറയുന്നത് ആ നാമരൂപങ്ങൾ ഉണ്ടെന്ന് തോന്നിക്കൊണ്ടിരിക്കുക. ഇതെന്നും നടന്നുകൊണ്ടിരിക്കും. ഇതുകൊണ്ട് വസ്തുവിന് യാതൊരു കേടുമില്ല, യാതൊരു അശുദ്ധിയുമില്ല. അതെന്നും ആനന്ദസ്വരൂപമായി നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ വർത്തിക്കുന്നു. ഞാൻ ഞാൻ എന്നിങ്ങനെ നമ്മുടെ ഉള്ളിൽ വർത്തിക്കുന്നു ആ ജഗദീശ്വരൻ. ഗീതയും അതല്ലേ പറയുക, ഈശ്വര സർവഭൂതാനാം ഹൃദയശേ അർജുന തിഷ്ഠത്തി. അർജുന, ഈശ്വരൻ സകല ജീവജാലങ്ങളുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു. തമേവ സരശരണം ഗച്ഛ സർവഭാവേന. എന്താ ഇതിനൊക്കെ അർത്ഥം? ആ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ, അതാണ് ഈ കാണുന്ന സകലതും എന്ന ഭാവം അംഗീകരിച്ചുകൊണ്ട് ശരണം പ്രാപിക്കൂ. തമേക ശരണം ഗച്ച, ഇവിടെ നിന്നും ഭാഷയ്ക്കൊന്നും ഒരംഗത്വതയുമില്ല. പക്ഷെ നമ്മളത് അംഗീകരിച്ച് പ്രാവർത്തികമാക്കുന്നില്ല. തമേക ശരണം ഗച്ച സർവഭാവേന ഭാരത. അപ്പോ നിന്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ പ്രസന്നനാകും. തത്പ്രസാദാ, ഉള്ളിലിരിക്കുന്ന ആ ഈശ്വരൻ പ്രസന്നനായാൽ പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യസി. ഉള്ളിലിരിക്കുന്ന ആ ഈശ്വരൻ പ്രസന്നനായാൽ പ്രസാദം, സുഖം, അന്തശീതളത ഒക്കെ ഉണ്ടാവും. ഭേദചിന്തയും രാഗദ്വേഷവും പോകുന്നതോടുകൂടി അതിനുവേണ്ടിയാണ് സർവഭാവേന ഭജിക്കൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. പരാം ശാന്തി സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. ശാശ്വതമായ പരമശാന്തി സ്ഥാനത്ത് നിനക്ക് എത്തിച്ചേരാൻ കഴിയും എന്നല്ലേ കൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുന്നത്. ഇത് അംബരീഷൻ നടപ്പാക്കി. നടപ്പാക്കിയപ്പോ മക്കളൊക്കെ ആ ജഗദീശ്വരൻ, ഭാര്യമാരാ ജഗദീശ്വരൻ, സൈന്യങ്ങളാ ജഗദീശ്വരൻ, അക്ഷയ സമ്പത്ത് നിറഞ്ഞു കുമിയുന്ന ഖജനാവുകൾ ആ ജഗദീശ്വരൻ. ഖജനാവ് എന്ന നിലയിലില്ല, ഭാര്യയും മക്കളും ഭർത്താവും എന്ന നിലയിലില്ല, വെറും ജഡശരീരങ്ങളെ ഉണ്ടെന്ന് കരുതിയാൽ എന്ത് വിശേഷമാണ്? അവയിലൊക്കെ ഉള്ളത് ഈശ്വരൻ. അങ്ങനെ അനന്തകോശേഷ്വകരോ അസന്മതി, ഈ ബുദ്ധി ഉറപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഓടിക്കളഞ്ഞില്ല, രാജ്യം ഭരിച്ചു, ഗംഭീരമായി രാജ്യം ഭരിച്ചു. തനിക്കും തന്റെ കുടുംബാംഗങ്ങൾക്കും പ്രജകൾക്കും ഈ സത്യം ബോധ്യപ്പെടത്തക്ക വണ്ണം അദ്ദേഹം പല വ്രതങ്ങളും അനുഷ്ഠിച്ചു. തനിക്ക് വേണ്ടിയല്ല, തന്റെ ഭാര്യയ്ക്ക് അത് ഉറച്ചു കിട്ടണം, ജനങ്ങൾക്ക് ഉറച്ചു കിട്ടണം. അങ്ങനെ അദ്ദേഹം ദ്വാദശി വ്രതം സ്വീകരിച്ചു. ഭാര്യയും ഒരുമിച്ച്, പ്രത്യേകം എടുത്തു പറയുന്നു, ഭാര്യയും ഒരുമിച്ച് ദ്വാദശി വ്രതം അനുഷ്ഠിച്ചു. ഒടുവിൽ വ്രതം അവസാനിപ്പിച്ച് പാരണ വീട്ടാനായി തുടങ്ങി. തുടങ്ങിയപ്പോഴാണ് അതാ വലിയൊരു യോഗീശ്വരൻ സന്യാസി ദുർവാസാവ് ഒരുങ്ങി എപ്പോഴും ശിവനാമം ഉച്ചരിച്ച് ദാടി മീശയൊക്കെ വളർത്തി വലിയ ഗംഭീരനായി നടക്കുന്നയാളാണ് ദുർവാസാവ്. പക്ഷെ മനസ്സിനെ ജയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. കുറെ സാധനകൾ ഉപാസനകൾ അനുഷ്ഠിച്ചു, അതുകൊണ്ട് വലിയ സിദ്ധികൾ കരകതമായി അങ്ങനെയുള്ള ദുർവാസാവ് എന്തിനും കോപിക്കുന്ന മനുഷ്യൻ. പിന്നെന്താ വിശേഷം? അംബരീഷന് എന്തു വന്നാലും കോപമില്ല, അറിയാതെ കോപം വരികയില്ല. ദുർവാസാവ് വന്നു, വലിയ മഹർഷിയല്ലേ, അംബരീഷൻ അദ്ദേഹത്തെ ഭക്ഷണത്തിന് ക്ഷണിച്ചു. ആ ശരി, ഞാൻ കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് വലിയ ഗൗരവത്തിൽ കുളിക്കാനായി നദീതടത്തിലേക്ക് പോയി. ഇവിടെ പാരണ വീടാനുള്ള സമയം കഴിയുന്നു, മണിയെ ഭക്ഷണത്തിന് ക്ഷണിച്ചിട്ടുമുണ്ട്, അദ്ദേഹം വരും മുമ്പേ ഭക്ഷിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അവിടെ ഇരുന്ന മണിമാരോടൊക്കെ ആലോചിച്ചു, വ്രതം അവസാനിപ്പിക്കേണ്ട സമയത്ത് അവസാനിപ്പിച്ചില്ലെങ്കിൽ അതും ശരിയല്ല. അപ്പൊ മുനിമാര് പറഞ്ഞു, സാരമില്ല മഹാരാജാവേ, ഒരു രണ്ടു തുള്ളി വെള്ളം കുടിച്ചിട്ട് ഭക്ഷണമൊക്കെ മുനി വന്നിട്ടാവാം, രണ്ടു തുള്ളി വെള്ളം കുടിച്ചിട്ട് അങ്ങ് വ്രതം അവസാനിപ്പിക്കും. അദ്ദേഹം രണ്ടു തുള്ളി വെള്ളം കുടിച്ച് വ്രതം അവസാനിപ്പിച്ചു. അപ്പോഴേക്കും അയാൾ വരുന്നു, കുളിയൊക്കെ കഴിഞ്ഞ് ഗംഭീരനായ ദുർവാസാവ് മഹർഷി വന്നപ്പോ അറിഞ്ഞു, രണ്ടു തുള്ളി വെള്ളം കുടിച്ച് ഇദ്ദേഹം വ്രതം തീർത്തിരിക്കുകയാണ്. അപ്പൊ എന്നെ ഭക്ഷണം നോക്കുന്ന എന്ത് വിവരമില്ല എന്നെയാണ്. അദ്ദേഹത്തിന് ആ വ്രതം തീർക്കണ്ടേ? ഇദ്ദേഹത്തിന് സമയത്ത് കുളിച്ചു വരാൻ പറ്റിയില്ല, ഒന്നുമില്ല, ഒരു ഒരു ചോറ് പോലും ഉണ്ടില്ല, രണ്ടു തുള്ളി വെള്ളം. അപ്പൊ എന്നെ ക്ഷണിച്ചിട്ട് ഞാൻ വരും മുമ്പ് ഭക്ഷണം കഴിച്ചു, വിറച്ചു കോപം കൊണ്ട് ദുർവാസാവ്. ഇതിനേക്കാൾ ഒരു പ്രാകൃതമായ ജീവിതം വേറെ ഉണ്ടോ? എന്ത് സിദ്ധി കിട്ടിയാൽ എന്ത് പ്രയോജനം? കോപവും കാമവും അടക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? കൃഷ്ണൻ ചോദിക്കുന്നത് അതാണ്. അർജുന, നിന്റെ ശത്രുക്കൾ ഭീഷ്മരോ ദ്രോണരോ ആരുമല്ല, അവരൊന്നും സാരമില്ലടോ. കാമയേഷ ക്രോധയേഷ രജോ ഗുണസമത്വ മഹാശനോ മഹാപാത്മ. ഈ കാമവും ക്രോധവും എത്ര ഭക്ഷിച്ചാലും മതിയാവില്ല. നിന്റെ ശത്രുക്കൾ ഇവരാണ് മഹാപാത്മ, ഇവരെന്ത് പാപവും ചെയ്യാൻ മടിക്കില്ല. ഈ ദുർവാസാവ് കണ്ടില്ലേ, എന്ത് വെറും ലൗകിക ദൃഷ്ടിയാ, എന്ത് പാപമാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഭാഗവതത്തിൽ ഗംഭീരമായിട്ട് വിവരിച്ചിട്ടുണ്ട്. ദുർവാസാവിന്റെ കോപം ജ്വലിച്ചു, അദ്ദേഹത്തിന്റെ സിദ്ധി നോക്കണം. അദ്ദേഹം ഒരു തലമുടി എടുത്ത് തറയിലടിച്ചു, ഒരു കൃത്യ, ഗംഭീരമായ ഒരു കൃത്യ അങ്ങോട്ട് രൂപം കൊണ്ടു. എന്തിനാ അംബരീഷനെ കൊല്ലാൻ? കൊല്ലാൻ രണ്ടു തുള്ളി വെള്ളം കുടിച്ചതിന് അദ്ദേഹത്തെ കൊന്നുകളയാൻ ആണ് തീരുമാനിച്ചത്. കൃത്യ വാളുമായിട്ട് അങ്ങനെ അംബരീഷന്റെ അടുത്തേക്ക് നീങ്ങുകയാണ്. ഭാഗവതം വിവരിക്കുന്നു, കൃത്യയുടെ ഓരോ പാദം വയ്പിലും ഭൂമി ഇളകി ചലിച്ചു എന്നാണ്.